ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വാൽപ്പാറ അപകടത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്. പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കിയതായി കേരളം തമിഴ്നാട് സർക്കാരുകൾ. സംസ്ഥാനത്ത് ചൂടുകൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി ദുരന്ത നിവാരണ അതോറിറ്റി. 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായി. സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം 30 മാസം പുറപ്പെടും. വിഷുപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് അടയ്ക്കും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെയും ഗോവ മുംബൈ സിറ്റിയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രത്യേക സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 3-ൽ-1 സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ ഇന്നലെ ലോക്സഭയിൽ വോട്ടെടുപ്പ് നടന്നെങ്കിലും പാസായില്ല. ഭരണഘടനയുടെ 131-ാം ഭേദഗതി ബിൽ 3-ൽ-2 ഭൂരിപക്ഷം ലഭിക്കാത്തതിനാലാണ് ലോക്സഭയിൽ പാസ്സാകാത്തത്. ഇതുമായി അനുബന്ധിച്ചുള്ള കേന്ദ്രഭരണ പ്രദേശ നിയമനിർമ്മാണ ഭേദഗതി ബിൽ, ഡീലിമിറ്റേഷൻ ബിൽ എന്നിവയിലും ഇനി തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. ഭരണഘടനയുടെ 131-ാം ഭേദഗതി ബിൽ, കേന്ദ്രഭരണ പ്രദേശ നിയമനിർമ്മാണ ഭേദഗതി ബിൽ, ഡീലിമിറ്റേഷൻ ബിൽ എന്നിവ പാസാക്കിയിരുന്നെങ്കിൽ 2029-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ സ്ത്രീകൾക്ക് 33% സംവരണം ലഭിക്കും. നിയോജകമണ്ഡലത്തിന്റെ അതിർത്തി അന്തിമമാക്കാനുള്ള ഡീലിമിറ്റേഷൻ സ്ത്രീ സംവരണം നടപ്പിലാക്കുന്നതിന് അത്യാവശ്യമാണ്. 1976-ൽ 550 ലോക്സഭാ സീറ്റുകൾ, ജനസംഖ്യ 140 കോടിയായി ഉയർന്നതോടെ 850 ഉയർത്തേണ്ടത് പാർലമെന്റിന്റെ ന്യായമായ ജനപ്രാതിനിധ്യം ഉറപ്പാക്കുമെന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പ്രചാരണം ഊർജിതം. ഇരു സംസ്ഥാനങ്ങളിലും 23-ന് വോട്ടെടുപ്പ്. 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് വിധിയെഴുതുന്നത്. 2-ാം ഘട്ട പോളിംഗ് 29 നടക്കും. 4 വോട്ടെണ്ണൽ. വാൽപ്പാറ അപകടത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ മലപ്പുറം പാങ്ങിലെ അമ്പലത്തറ HSSൽ പൊതുദർശനത്തിന് വച്ച ശേഷം വീടുകളിലേക്ക് കൊണ്ടുപോയി. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരുമടക്കം നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. മന്ത്രി ശിവൻകുട്ടി, MLA മാരായ PK കുഞ്ഞാലിക്കുട്ടി, മഞ്ഞളാംകുഴി അലി, AP അനിൽകുമാർ, ആബിദ് ഹുസൈൻ തങ്ങൾ, മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ തുടങ്ങി ഒട്ടേറെ പേർ പൊതുദർശനത്തിനെത്തി അന്തിമോപചാരമർപ്പിച്ചു. അധ്യാപകരായ അബ്ദുൽ മജീദ്, റംല, ഷക്കീല, അജിത, ആശ, സുഹറ, സുഹറയുടെ മകൻ ഹാഷിം, അബ്ദുൽ മജീദിന്റെ ഭാര്യ റുഖിയ, പാചക തൊഴിലാളി സാജിദ എന്നിവരാണ് മരിച്ചത്. ഉച്ചയോടെ സംസ്കാരം നടക്കും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കിയതായി കേരള തമിഴ്നാട് സർക്കാരുകൾ അറിയിച്ചു. സംസ്ഥാനത്ത് ചൂടുകൂടുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പകൽ 11 മുതൽ 3 മണിവരെയുള്ള സമയത്ത് തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കുക. ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കുക. ഇരുചക്രവാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അന്തരീക്ഷ താപനിലയിൽ സംസ്ഥാനത്ത് 2-ാം സ്ഥാനത്തുള്ള കൊല്ലം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 39 ഡിഗ്രിയാണ് ഇന്ന് ജില്ലയിൽ പ്രതീക്ഷിക്കുന്ന താപനില. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
ജില്ലയിലെ അന്തരീക്ഷ താപനില ആഴ്ചകളായി ഉയർന്ന നിലയിൽ തുടരുന്നത് ജനജീവിതത്തെ ദുഷ്കരമാക്കുന്നതിനൊപ്പം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളെയും ദേശീയപാത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഉയർന്ന താപനില വലിയ തോതിൽ ബാധിക്കുന്നു. 38.6 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ ജില്ലയിൽ അനുഭവപ്പെട്ടത്. അൾട്രാവയലറ്റ് സൂചികയുടെ കാര്യത്തിലും ജില്ല യെല്ലോ അലർട്ടിലാണ്. താപനിലയും UV സൂചികയും അപകടകരമായ നിലയിൽ തുടരുമ്പോഴും ചില പ്രധാന ജംഗ്ഷനുകളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളില്ലാത്തത് യാത്രക്കാരെ വറചട്ടിയിലാക്കുന്നു. വേനൽ മഴയിൽ വലിയ കുറവുണ്ടായതും ജില്ലയിൽ ഉഷ്ണകാലത്തിന്റെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയിരിക്കുന്നു.
തിരുവനന്തപുരം നഗരത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മേയർ VV രാജേഷ് വിലയിരുത്തി. ശുചീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വിരമിച്ച ഉദ്യോഗസ്ഥരുടെ കൂടി സേവനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നോയിഡയിൽ നിന്നും അറസ്റ്റിലായ 3 പേരെ കോടതി റിമാൻഡ് ചെയ്തു. ലോൺ ആപ്പ് ഉടമകളായ ഖാസിയാബാദ് സ്വദേശി ഋഷികേശ് തിവാരി, ഉത്തർപ്രദേശ് സ്വദേശി പ്രശാന്ത് ഖേവൽ, ഫരീദാബാദ് സ്വദേശി പ്രകാശ് ജയ് എന്നിവരെയാണ് നോയിഡയിൽ നിന്ന് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നടത്തിപ്പുകാരാണിവർ. അതേസമയം നിധിൻ രാജിന്റെ മരണത്തെ തുടർന്ന് ദന്തൽ കോളേജിലെ അധ്യാപകർ ഉൾപ്പെടെ 7 പേർ രാജിക്കത്ത് സമർപ്പിച്ചതായാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ന് ലോക പൈതൃക ദിനം. സാംസ്കാരികവും പ്രകൃതിദത്തവുമായ പൈതൃകത്തിന്റെ വൈവിധ്യം, ദുർബലത, സംരക്ഷണം എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിന് ലക്ഷ്യമിട്ടാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. സംഘർഷങ്ങളുടെയും ദുരന്തങ്ങളുടെയും പശ്ചാത്തലത്തിൽ സജീവ പൈതൃകത്തിനായുള്ള അടിയന്തര പ്രതികരണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാജ്യത്തിന്റെ സാംസ്കാരിക സ്വത്വം സംരക്ഷിക്കാൻ തുടർച്ചയായ ശ്രമം ഉറപ്പാക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പൈതൃക ദിന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി 175,000-ത്തിലധികം തീർത്ഥാടകരാണ് ഇത്തവണ സൌദി അറേബ്യയിൽ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തും ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. സംസ്ഥാനത്തെ ആദ്യ ഹജ്ജ് സംഘം ഈ മാസം 30-ന് കൊച്ചിയിൽ നിന്നും പുറപ്പെടും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് യാത്ര 6 ആരംഭിക്കും. 15 കോഴിക്കോട് നിന്നും ആദ്യ സംഘം പുറപ്പെടും. വിഷുപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കും. ഇന്ന് സഹസ്രകലശ അഭിഷേകം നടക്കും. ഇടവമാസ പൂജയ്ക്കായി നട വീണ്ടും അടുത്ത മാസം 14 തുറക്കും. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം. ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. വിശദവിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ഭക്തജനങ്ങൾക്ക് മതിയായ സുരക്ഷ ഒരുക്കുന്നതിന് കൂടുതൽ പോലീസുകാരെയും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവരെയും വിന്യസിക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായി. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും ക്ഷേത്ര പരിസരത്തും വഴികളിലുമുള്ള അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് വനംവകുപ്പ്, ഫയർഫോഴ്സ്, ദേവസ്വം എന്നിവയുടെ സംയുക്ത പരിശോധന നടത്തുന്നതിനും കലക്ടർ നിർദ്ദേശം നൽകി. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഉത്സവം നടത്തുന്നതിന് ശുചിത്വ മിഷൻ നടപടികൾ സ്വീകരിക്കണം. BSNL സേവനം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും KSRTC മതിയായ ഗതാഗത സൌകര്യം ഒരുക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു.
ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെയും ഗോവ മുംബൈ സിറ്റിയെയും നേരിടും. IPL ക്രിക്കറ്റിൽ ഇന്ന് 3:30 ബംഗളൂരുവിൽ നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഹൈദരാബാദിൽ രാത്രി 7:30 ആരംഭിക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. സ്വർണവില ഉയർന്നു. പവന് 600 രൂപ വർദ്ധിച്ച് 114,240 രൂപയും ഗ്രാമിന് 14,280 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറം വഴിയോ ആണ് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കേണ്ടത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. വയനാട് ദുരിതബാധിതർക്ക് കൈമാറിയ കൽപ്പറ്റ ടൌൺഷിപ്പ് വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയെന്ന പരാതിയിൽ പ്രതികരണവുമായി മന്ത്രി KRAJAN. വീട് ദുരിതബാധിതർക്ക് കൈമാറിയിട്ടില്ലെന്നും വിള്ളലല്ല ഉണ്ടായതെന്നും മേൽക്കൂരയിൽ വെള്ളം ചോർന്നു വന്ന പാടാണെന്നും മന്ത്രി പറഞ്ഞു. ഇത് പരിഹരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. ലക്ഷദ്വീപിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സഹായകമാവുന്ന ഫിഷ് അഗ്രിഗേറ്റിംഗ് ഡിവൈസ് സ്ഥാപിച്ചു. ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പും കവരത്തിയിലെ ഡോക്ടർ BR അംബേദ്കർ ഗവൺമെന്റ് ITI സംയുക്തമായാണ് ഉപകരണം സ്ഥാപിച്ചത്. ഇതാദ്യമാണ് ലക്ഷദ്വീപിന്റെ ആഴക്കടലിൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ FAD സ്ഥാപിക്കുന്നത്. ഗാസയിലെ കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനായി കരാറെടുത്തിരുന്ന 2 ട്രക്ക് ഡ്രൈവർമാർ ഇസ്രായേലി വെടിവയ്പിൽ കൊല്ലപ്പെട്ടതായി യുനിസെഫ്. വടക്കൻ ഗാസയിലെ മൻസൂറ വാട്ടർ ഫില്ലിംഗ് പോയിന്റിൽ പതിവ് ശുദ്ധജല വിതരണത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മേഖലയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചതായും സംഭവം അന്വേഷിക്കാൻ ഇസ്രായേൽ അധികൃതരോട് ആവശ്യപ്പെട്ടതായും യുനിസെഫ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വാൽപ്പാറ അപകടത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്. പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കിയതായി കേരളം തമിഴ്നാട് സർക്കാരുകൾ. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി ദുരന്ത നിവാരണ അതോറിറ്റി. 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായി. സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം ഈ മാസം 30 പുറപ്പെടും. വിഷുപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെയും ഗോവ മുംബൈ സിറ്റിയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.